ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. ഈശോയുടെ ബ്യൂട്ടി പാർലർ. ഒരിക്കൽ ഞാൻ ഈശോയുടെ ബ്യൂട്ടി പാർലർ കണ്ടു ഒരു വിമാനയാത്രയിൽ. ബ്യൂട്ടി പാർലറിൽ ആദ്യം ചെയ്യുന്നത് ഒരു ക്ലീനിംഗ് ആണ്, പിന്നീട് നമുക്കനുയോജ്യമായ മേക്കപ്പ്. ഇതാണ് ആ സംഭവത്തിലും ഞാൻ കണ്ടത്. ഈസ്റ്റർ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്ര. വിമാനയാത്രകളിൽ സാധാരണ ജപമാല ചൊല്ലുകയോ ബൈബിൾ വായിക്കുകയോ ചെയ്യും. ബൈബിൾ മടിയിൽ വെച്ച് വായിച്ചുകൊണ്ടിരിക്കവേ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കിതച്ചെത്തി എന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്നു. ആ യുവാവെന്തോ അസ്വസ്ഥനാണെന്ന് തോന്നി. ഒന്നും സംസാരിക്കാതെ ഞാൻ ബൈബിൾ വായന തുടർന്നു. പെട്ടെന്ന് എന്റെ നേരെ ഒരു ചോദ്യം. നഴ്സാണല്ലേ, കയ്യിൽ ബൈബിളും കൊന്തയുമൊക്കെ കണ്ടപ്പോൾ ഊഹിച്ചതാട്ടോ. ഞാൻ തിരിഞ്ഞു നോക്കി. മുഖത്തും വാക്കുകളിലും പരിഹാസം. ഈ ബൈബിളൊക്കെ വായിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തി യൂറോപ്പിലോ അമേരിക്കയിലോ പോകാൻ ശ്രമിക്കൂ, ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു. ഈശോയെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചു, എന്നെ കേൾക്കാൻ തയ്യാറാണോ? അനുസരണയുള്ള കൊച്ചുകുട്ടിയെപ്പോലെ അവനിരുന്നു. ഞാൻ അനുഭവിച്ച ഈശോയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. എന്റെ ജീവിതത്തിലെ ചില ദൈവിക ഇടപെടലുകളെക്കുറിച്ച് ഏകദേശം 2 മണിക്കൂറോളം അവൻ എന്നെ നിശബ്ദനായി ശ്രവിച്ചു. ഒടുവിൽ ഞാൻ നിർത്തിയെടുത്ത് നിന്ന് അവൻ തുടങ്ങി, ചേച്ചി, ഞാൻ ഈ ഫ്ലൈറ്റിൽ വരേണ്ടതല്ല. ഇന്ന് വളരെ വൈകി ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് ചേച്ചിയുടെ അരികിൽ എന്നെ എത്തിച്ചത്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൻ്റെ സ്വരമിടറി, പൊട്ടിക്കരയാൻ വെമ്പുന്ന പോലെ. എന്താണ് വിഷമത്തിന് കാരണമെന്ന് ഞാൻ ചോദിച്ചു. വർഷങ്ങളായി അവൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. വിവാഹം വരെ ഏകദേശം എത്തി. പക്ഷേ പിന്നീട് അവൾ പിന്മാറി. മാനസികമായി അവൻ ആകെ തകർന്നു. പ്രാർത്ഥനയും കൂദാശകളും അവൻ അന്യമായി. ദൈവത്തോട് കഠിന വെറുപ്പ്. ഓരോ നിമിഷവും ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞതനുസരിച്ച് അവളുടെ 2000 ഫോട്ടോകൾ മൊബൈൽ ഫോണിലുണ്ട്. അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം എൻ്റെ നേരെ വന്നു, ചേച്ചി പറയൂ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കാൻ ഞാൻ ഭയപ്പെട്ടു. കാരണം എന്ത് പറയുന്നോ അത് ചെയ്യാൻ അവൻ തീരുമാനിച്ചുറച്ച പോലെ തോന്നി. എന്റെ മറുപടിയേക്കാൾ ഈശോയുടെ മറുപടിയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു, ഈശോയെ നിന്റെ കുഞ്ഞിനോട് നീ സംസാരിക്കണമേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:11-14. അവനിൽ ഒരു ശക്തി നിറയും പോലെ തോന്നി. ബാഗിൽ നിന്ന് ജപമാലയെടുത്ത് അവൻ്റെ കൈകളിൽ കൊടുത്തു. ഈശോ പറഞ്ഞ അതേ വാക്കുകൾ അവനോട് ആവർത്തിച്ചു. ഇതാ നിന്റെ അമ്മ, ഈ അമ്മയെ മുറുകെ പിടിക്കുക, അവൾ നിന്നെ ആശ്വസിപ്പിക്കും. ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കാമെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്നും അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണ കുംഭസാരം നടത്താമെന്നും എനിക്ക് ഉറപ്പു നൽകി. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ മണിക്കൂറുകൾ കടന്നുപോയത് ഞങ്ങൾ അറിഞ്ഞില്ല. പെട്ടെന്ന് വിമാനത്തിൽ അനൗൺസ്മെന്റ്. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു. മനസ്സിൽ വലിയ സന്തോഷം തിരതല്ലി. എന്റെ അടുത്തിരിക്കുന്ന കുഞ്ഞനുജന്റെ മുഖത്ത് പ്രകാശം തുളുമ്പുന്നു. ആ മുഖത്ത് പ്രത്യാശ നിറഞ്ഞിരിക്കുന്നു. വിമാനത്തിന്റെ ചക്രം നിലം തൊടുന്ന നിമിഷം അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി, ഞാൻ അവളെ എന്നേക്കുമായി മറക്കുന്നു. എന്റെ ഈശോയെ വേദനിപ്പിക്കാതെ ഞാൻ ഒരു വിവാഹം ചെയ്യും. എന്റെ ഈശോ എനിക്ക് തരുന്ന പെൺകുട്ടി ആരാണെങ്കിലും അവളെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ഉടനെ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ 2000 ഫയൽ അവൻ ഡിലീറ്റ് ചെയ്തു. വർഷങ്ങൾ ശ്രമിച്ചിട്ടും സാധിക്കാതിരുന്നത് ഒരു ദൈവവചനത്താൽ സംഭവിച്ചപ്പോൾ എന്റെ കണ്ണുകളും അവന്റെ കണ്ണുകളും നിറഞ്ഞു. ഒരു വിമാനയാത്രയിൽ ഈശോ തന്റെ പാവം മകനെ സുന്ദരനാക്കി. ഹാൻഡ്ബാഗ് എടുത്ത് വിമാനത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി അവൻ കൂട്ടിച്ചേർത്തു, ഈ വിമാനത്തിൽ കയറിയ ഞാനല്ല ഇപ്പോൾ ഇറങ്ങുന്നത്, ഞാൻ പുതിയൊരു വ്യക്തിയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മൊബൈൽ സന്ദേശം, ചേച്ചി, ഞാനിന്ന് കുമ്പസാരിച്ചു വർഷങ്ങൾക്ക് ശേഷം. 6 കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ, ചേച്ചി, എന്റെ വിവാഹം നിശ്ചയിച്ചു. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാണ് വിവാഹം ഉറപ്പിച്ചത്. അവന്റെ വാക്കുകളിൽ സന്തോഷം തുളുമ്പുന്നുണ്ടായിരുന്നു. വിവാഹം ഭംഗിയായി നടന്നു. ഒരു കുഞ്ഞിനെ ഈശോ വൈകാതെ നൽകി. താമസിയാതെ കുടുംബസമേതം അവർ യൂറോപ്പിലേക്ക് പോയി. ജീവിതം തകർന്നുപോയെന്നും ഒരിക്കലും തിരിച്ചു വരവില്ലെന്നും ജീവിതത്തിനത്ര ഗ്ലാമർ ഇല്ല എന്നുമൊക്കെ തോന്നുമ്പോൾ ചങ്ക് നസ്രായന്റെ ബ്യൂട്ടി പാർലറിലൊന്ന് ചെല്ലണം കേട്ടോ. കുമ്പസാരം എന്ന ഫേഷ്യലിങ്ങും പരിശുദ്ധ കുർബാനയാകുന്ന യേശുവിന്റെ തിരുശരീര രക്തം കൊണ്ടുള്ള മേക്കപ്പും ചെയ്താൽ നമ്മളൊക്കെ ഉടുക്കത്തെ ഗ്ലാമറാണെന്നേ. നമ്മുടെ ചങ്ക് ബ്യൂട്ടീഷ്യന്റെ മാസ് ഡയലോഗ് ഉണ്ടല്ലോ, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും, യെശയ്യ 1:25. ഇത്രയും നല്ല ബ്യൂട്ടി പാർലറും ബ്യൂട്ടീഷ്യനും സ്വന്തമായുള്ളപ്പോൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ഫേഷ്യലിങ്ങിൻ്റെയും ബ്ലീച്ചിങ്ങിൻ്റെയും ഒക്കെ ബിൽ അവൻ കാൽവരിയിൽ സ്വന്തം രക്തം വിലയായി കൊടുത്തടച്ചതാണ്. ഒന്ന് മാത്രം അവൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കൾ ഫേഷ്യലിങ്ങിനും ബ്ലീച്ചിങ്ങിനും എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ. ഈശോയെ, ഞങ്ങളെ ഗ്ലാമറാക്കാനുള്ള നിന്റെ സ്നേഹമുണ്ടല്ലോ, അതിന് കെട്ടിപ്പിടിച്ച് ചക്കരയുമ്മ.